ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. ലോകത്തെ മുൻനിര വിമാനക്കമ്പനികളെ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു. സംസ്ഥാനത്തിന്റെ റെയിൽവേ വികസനത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ അങ്കണവാടികളിൽ ഈ അധ്യയന വർഷം മുതൽ ആഴ്ചയിൽ 3 ദിവസം മുട്ടയും പാലും വിതരണം ചെയ്യാനാകുമെന്ന് മന്ത്രി വീണ ജോർജ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ വൈകിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോകത്തെ മുൻനിര വിമാന കമ്പനികളെ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു. ലോകത്തെ വലിയ 3-ാമത്തെ ആഭ്യന്തര വ്യോമയാന വിപണി ഇന്ത്യയായി മാറിയിട്ടുണ്ടെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ അയാട്ട വാർഷിക യോഗത്തിൽ പറഞ്ഞു. 2014 74 വിമാനത്താവളങ്ങൾ മാത്രമുണ്ടായിരുന്ന ഇന്ത്യയിൽ ഇന്ന് 162 വിമാനത്താവളങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കനത്ത മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും വിശദാംശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയോടും സിക്കിം മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ്ങിനോടും ആരാഞ്ഞു. സംസ്ഥാനങ്ങൾക്ക് എല്ലാ സഹായവും പിന്തുണയും നൽകുമെന്ന് നരേന്ദ്രമോദി ഇരുവർക്കും ഉറപ്പു നൽകി. സംസ്ഥാനത്തിന്റെ റെയിൽവേ വികസനത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രശ്നങ്ങൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായും മുഖ്യമന്ത്രി ചർച്ച ചെയ്തേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചും ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നിലപാടിനെക്കുറിച്ചും വിശദീകരണം നൽകുന്ന സർവകക്ഷി സംഘങ്ങൾ സന്ദർശനം തുടരുന്നു. ഡിഎംകെ എംപി കനിമൊഴി നേതൃത്വം നൽകുന്ന സർവകക്ഷി സംഘം സ്പെയിൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്പെയിനിലെ ഭരണാധികാരികളെയും സിവിൽ സമൂഹത്തെയും ഇന്ത്യൻ പ്രവാസികളെയും അറിയിച്ചതായി കനിമൊഴി പറഞ്ഞു. ജനതാദൾ യു നേതാവ് സഞ്ജയ് കുമാർ ഛായയുടെ നേതൃത്വത്തിൽ മലേഷ്യയിലെത്തിയ സംഘം വിദേശകാര്യ പാർലമെന്ററി പ്രത്യേക കമ്മിറ്റിയുമായി കൂടിക്കാഴ്ച നടത്തി. ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെയുടെ സംഘം ലൈബീരിയൻ ഹൌസ് ഓഫ് റെപ്രസെന്റേറ്റീവ് സ്പീക്കറുമായി ചർച്ച നടത്തി. പ്രസിഡന്റ് ജോസഫ് യുമാർ വോക്കയുമായും സംഘം കൂടിക്കാഴ്ച നടത്തി. പ്രതിനിധി സംഘം സന്ദർശിച്ച രാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പോരാട്ടത്തെ പിന്തുണച്ചതായും ഷിൻഡെ അറിയിച്ചു. ഡോക്ടർ ശശി തരൂരിന്റെ നേതൃത്വത്തിൽ ബ്രസീലിലെത്തിയ സംഘം മുതിർന്ന നേതാക്കളുമായും ഉദ്യോഗസ്ഥരുമായും ഉന്നതതല ചർച്ച നടത്തി. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ സംഘം അമേരിക്കയിലേക്ക് പോകും. വാഷിംഗ്ടണിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, നിയമനിർമ്മാതാക്കൾ, സെനറ്റർമാർ, കോൺഗ്രസ് അംഗങ്ങൾ, ചിന്തകർ തുടങ്ങിയവരുമായി അവർ കൂടിക്കാഴ്ച നടത്തും. പാക് പ്രതിനിധി സംഘവും വാഷിംഗ്ടണിൽ എത്തുന്ന സാഹചര്യത്തിൽ ചർച്ചകൾക്ക് വലിയ പ്രസക്തിയുണ്ടെന്ന് ഡോക്ടർ തരൂർ പറഞ്ഞു. എൻസിപി നേതാവ് സുപ്രിയ സുലെയുടെ നേതൃത്വത്തിൽ ഈജിപ്തിലെത്തിയ സംഘം വിദേശകാര്യ കൌൺസിലുമായി കെയ്റോയിൽ കൂടിക്കാഴ്ച നടത്തി. അൽഹൊരിയ ഗാർഡനിലെ മഹാത്മാഗാന്ധി പ്രതിമയിലും അവർ പുഷ്പാർച്ചന നടത്തി. സംസ്ഥാനത്തെ അങ്കണവാടികളിൽ ഈ അധ്യയന വർഷം മുതൽ ആഴ്ചയിൽ 3 ദിവസം മുട്ടയും പാലും വിതരണം ചെയ്യാനാകുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ധനവകുപ്പിന്റെ അനുവാദം കൂടി ലഭിക്കുന്ന മുറയ്ക്ക് പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നും മന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടിയും കുഞ്ഞൂസ് കാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കുട്ടികളുടെ മനസ്സിൽ പതിയുന്ന ബിംബങ്ങൾ ശരിയായ വിധത്തിലാണെന്ന് ഉറപ്പുവരുത്തുന്ന ജെൻഡർ ഓഡിറ്റിംഗ് പ്രവർത്തനം, പ്രായത്തിന് അനുസൃതമായ പുസ്തകങ്ങൾ, പോഷക മൂല്യങ്ങളടങ്ങിയ ഭക്ഷണം എന്നിവ അങ്കണവാടികളിൽ ലഭ്യമാക്കും. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു. പി.വി. അൻവറിന്റെ 2 സെറ്റ് പത്രികകളിൽ 1 തള്ളിയതായി റിപ്പോർട്ടുണ്ട്. 19 സ്ഥാനാർത്ഥികൾ 25 പത്രികകളാണ് ഉപതെരഞ്ഞെടുപ്പിന് നൽകിയത്. മറ്റന്നാൾ വൈകിട്ട് 3 വരെ പത്രിക പിൻവലിക്കാൻ സമയമുണ്ട്. ഈ മാസം 19 വോട്ടെടുപ്പും 23 വോട്ടെണ്ണലും നടത്തും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി. യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ വാഹന പ്രചാരണ ജാഥ മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക നൽകിയ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജും എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജും പ്രചാരണത്തിൽ സജീവമായി. പ്രവർത്തകരുമൊത്ത് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. സിപിഐഎം പോളിറ്റ് ബ്യൂറോ യോഗം ന്യൂഡൽഹിയിൽ തുടങ്ങി. 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം വൈകിട്ട് ആരംഭിക്കും. എം.എ. ബേബി ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നത്. തിരുവനന്തപുരത്ത് പോക്സോ കേസ് പ്രതിയെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ച സംഭവത്തിൽ മന്ത്രി വി ശിവൻകുട്ടി വിശദീകരണം തേടി. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവനന്തപുരം വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ഈ മാസം 15 നടത്താനിരുന്ന നീറ്റ് PG പ്രവേശന പരീക്ഷ മാറ്റിവച്ചു. കൂടുതൽ പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസ് അറിയിച്ചു. നീറ്റ് PG പരീക്ഷ ഒറ്റ ഷിഫ്റ്റിൽ നടത്തണമെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രകാരം പ്രവേശന നടപടികൾ രാവിലെ 10 ആരംഭിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 5 പ്രവേശനം. ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട്സ് എന്ന ലിങ്കിൽ നിന്ന് ലഭിക്കുന്ന അലോട്ട്മെന്റ് ലെറ്ററുമായി വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾക്കൊപ്പം സ്കൂളുകളിൽ ഹാജരാകേണ്ടതാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രാജ്യത്തെ വിവിധ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ 184 അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കുടുംബശ്രീക്ക് കൈമാറുന്ന ധാരണാപത്രത്തിൽ ഒപ്പുവച്ചതായി മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു. കൊച്ചി ജെയിൻ കൽപ്പിത സർവകലാശാലയിൽ നടന്ന ടെക്നോളജി കോൺക്ലേവാണ് ഇത് സാധ്യമാക്കിയതെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കുടുംബശ്രീ പ്രവർത്തനങ്ങളുടെ മുഖച്ഛായ മാറ്റാനും സുസ്ഥിര വരുമാനം ലഭിക്കാനും ആധുനീകരണത്തിന് സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി കഴിഞ്ഞ മാസം യാത്ര ചെയ്തവരുടെ എണ്ണത്തിൽ വൻ വർധന രേഖപ്പെടുത്തി. വിമാന സർവീസുകളുടെ എണ്ണത്തിലും വർധനയുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2024 മെയ് മാസത്തെ അപേക്ഷിച്ച് 29% വർധനവാണ് കഴിഞ്ഞ മെയ് മാസത്തിലുണ്ടായത്. വിമാന സർവീസുകളുടെ എണ്ണത്തിൽ 36% വർധന രേഖപ്പെടുത്തി. 147,928 യാത്രക്കാരാണ് കണ്ണൂർ വിമാനത്താവളത്തെ ആശ്രയിച്ചത്. 1211 സർവീസുകളും കഴിഞ്ഞ മാസം കണ്ണൂരിൽ നിന്നുണ്ടായി. അന്താരാഷ്ട്ര സർവീസിൽ അബുദാബി സെക്ടറിലാണ് ഏറ്റവും അധികം യാത്രക്കാരുണ്ടായത്. അന്താരാഷ്ട്ര യാത്രക്കാരുടെ 60% യുഎഇയിലേക്കാണ് ഉണ്ടായത്. ഫുജൈറയിലേക്ക് ഇൻഡിഗോ സർവീസ് തുടങ്ങിയതോടെ ദുബായ്, ഷാർജ, അബുദാബി, റാസൽ ഖൈമ, ഫുജൈറ എന്നീ 5 യുഎഇ നഗരങ്ങളിലേക്കും സർവീസുകളുള്ള ദക്ഷിണേന്ത്യയിലെ ഏക വിമാനത്താവളമായി മാറിയിരിക്കുകയാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം.
ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. തിരുവനന്തപുരം നഗരൂരിൽ രാവിലെ സ്കൂൾ ബസ് വയലിലേക്ക് മറിഞ്ഞു. 19 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി വി ശിവൻകുട്ടി കലക്ടർക്ക് നിർദ്ദേശം നൽകി. പരിക്കേറ്റ കുട്ടികളെ അദ്ദേഹം ആശുപത്രിയിൽ സന്ദർശിച്ചു. സംസ്ഥാനത്ത് ഈ മാസം 9 ട്രോളിംഗ് നിരോധനം ആരംഭിക്കും. മോശം കാലാവസ്ഥയും വിദേശ കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചതും മത്സ്യബന്ധന മേഖലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കൊല്ലം പ്രതിനിധി നീരജ് ലാൽ.
പ്രതികൂല കാലാവസ്ഥ മൂലം മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയതും കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കടൽ മത്സ്യത്തിന് പ്രിയം കുറഞ്ഞതും ഇത്തവണ ട്രോളിംഗ് നിരോധനത്തിന് മുൻപേ കൊല്ലം തീരമേഖലയെ വറുതിയിലാക്കി. ന്യൂനമർദ്ദത്തിന്റെ ഫലമായ മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ഒരാഴ്ചയിലേറെ നീണ്ടു. മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളിലെ ദോഷകരമായ രാസവസ്തുക്കൾ മത്സ്യങ്ങളെ ബാധിക്കുമെന്നും അതിനാൽ കടൽ മത്സ്യങ്ങൾ കഴിക്കരുതെന്നുമുള്ള പ്രചാരണവും ചെറിയ തോതിൽ മത്സ്യവിപണിയെ ബാധിച്ചു. മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് നീങ്ങിയതോടെ ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നലെയാണ് മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോയത്. ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നതിന് മുൻപ് അവശേഷിക്കുന്ന വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിലാണ് യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖലയുടെ പ്രതീക്ഷ. തോട്ടപ്പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചരക്കുകപ്പൽ മുങ്ങിയതിന് 20 നോട്ടിക്കൽ മൈൽ ചുറ്റളവിനുള്ളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്.
കോഴിക്കോട് ജില്ലയിൽ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനവും കൃഷി വിജ്ഞാന കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ ക്യാമ്പയിന്റെ പര്യടന വാഹനം ഇന്ന് കുന്നമംഗലം, പെരുവയൽ, മാവൂർ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. ജൂൺ 12 വരെ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ശാസ്ത്രജ്ഞരും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘം കർഷകരെ നേരിൽ കണ്ട് സംവദിക്കും. സ്വർണവില വർദ്ധിച്ചു. പവന് 160 രൂപ ഉയർന്ന് 72,640 രൂപയിലെത്തി. 9,080 രൂപയാണ് ഗ്രാമിന് വില. കണ്ണൂർ സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത ജില്ലയായി. അർഹരായ 3,973 പേർക്ക് ആവശ്യമായ മൈക്രോ പ്ലാൻ തയ്യാറാക്കിയാണ് ജില്ല നേട്ടം കൈവരിച്ചത്. ഇതിലൂടെ 1,078 പേർക്ക് ഭക്ഷണവും 2,296 പേർക്ക് സാന്ത്വന പരിചരണവും ചികിത്സയും ലഭ്യമാക്കി. സ്ത്രീകളെ തൊഴിൽ ശക്തിയുടെ ഭാഗമാക്കുന്നത് സമൂഹത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് വിജ്ഞാന കേരളം സംസ്ഥാന ഉപദേഷ്ടാവ് ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു. വിജ്ഞാന കേരളം മെഗാ തൊഴിൽമേളയുടെ ഭാഗമായി കണ്ണൂരിൽ സംരംഭകരുടെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ തോമസ് ഐസക്. മാതൃഭൂമി മുൻ ചീഫ് പ്രൂഫ് റീഡർ എ എം നന്ദകുമാർ അന്തരിച്ചു. പുലർച്ചെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്ഥാനത്ത് മഴ സാധ്യത മുൻനിർത്തി 4 ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകത്തെ മുൻനിര വിമാന കമ്പനികളെ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു. സംസ്ഥാനത്തിന്റെ റെയിൽവേ വികസനത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ അംഗണവാടികളിൽ ഈ അധ്യയന വർഷം മുതൽ ആഴ്ചയിൽ 3 മുട്ടയും പാലും വിതരണം ചെയ്യാനാകുമെന്ന് മന്ത്രി വീണ ജോർജ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ വൈകിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.